പാഠം 4. കർത്താവിൻ്റെ ദിവസം. ഒരു സാബത്ത് ദിവസം ഈശോ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമി തിന്നു. ഇത് കണ്ട് പരിസേയർ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്തു ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ ദിവസമായ സാബത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആചരണത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവവും ഈശോ ഇവിടെ വ്യക്തമാക്കുന്നു. സാബത്ത് പഴയ നിയമത്തിൽ സീനായ് മാമലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പനകളിൽ മൂന്നാമത്തേത് സാബത്തിനെക്കുറിച്ചുള്ളതാണ്. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക, 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നിങ്ങളാരും യാതൊരു ജോലിയും ചെയ്യരുത്. ആഴ്ചയിലെ അവസാന ദിവസമാണ് പഴയ നിയമ ജനത സാബത്തായി ആചരിച്ചിരുന്നത്. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം ദൈവം വിശ്രമിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അവർ സാബത്ത് ആചരിച്ചിരുന്നത്. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. എല്ലാത്തരം ജോലികളിൽ നിന്നും അകന്നു നിൽക്കുക എന്ന ഒരർത്ഥമാണ് പഴയ നിയമ ജനത സാബത്തിന് നൽകിയിരുന്നത്. വിശ്രമിക്കുക, വിരാമമിടുക എന്നിങ്ങനെ അർത്ഥം വരുന്ന സാബാത്ത് എന്ന ഹീബ്രു മൂലത്തിൽ നിന്നാണ് സാബത്ത് എന്ന പദമുണ്ടായത്. വിശ്രമത്തിൻ്റെയും ആരാധനയുടെയും ദിനമായ സാബത്തിൽ മനുഷ്യനോ മൃഗങ്ങളോ യാതൊരുവിധ വേലകളും ചെയ്യാൻ ഇസ്രായേൽ ജനത അനുവദിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ അവർ സാബത്ത് ആചരിച്ചിരുന്നു. കാലക്രമേണ സാബത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് നിയമമാക്കി. കർശനമായ നിയമങ്ങൾ സാബത്ത് ആചരണത്തെ ദുഷ്കരമാക്കി തീർത്തു. ഈശോയും സാബത്തും. ഒരിക്കൽ ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കൈ ശോഷിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈശോയിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ചിലർ അവിടുത്തോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അതിന് ഈശോ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു, സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അവരുടെ മുൻപിൽ വെച്ച് ഈശോ കൈ ശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല, സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. സാബത്തിൻ്റെയും കർത്താവായ ദൈവത്തെ ആരാധിക്കാൻ ഈശോ ഉദ്ബോധിപ്പിച്ചു. സാബത്ത് ദിനം പരിശുദ്ധമായി ആചരിക്കാൻ ഈശോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ സാബത്ത് ആചരണത്തിലെ അപാകതകൾ അവിടുന്ന് ഒഴിവാക്കി. സാബത്തിൽ രോഗശാന്തി നൽകിക്കൊണ്ട് നന്മ ചെയ്യുന്നത് സാബത്തിന് ചേർന്നതാണെന്ന് അവിടുന്ന് തെളിയിച്ചു. അങ്ങനെ സാബത്തിനെക്കുറിച്ചുള്ള തെറ്റായ മനോഭാവത്തെ ഈശോ തിരുത്തി. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം. ക്രൈസ്തവരുടെ സാബത്ത് ദിനം ഞായറാഴ്ചയാണ്. അത് കർത്താവിൻ്റെ ദിനമാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിനമായി ആചരിക്കുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ടത് രക്ഷാകര ചരിത്രത്തിലെ നിർണായകമായ സംഭവമായ ഈശോയുടെ ഉത്ഥാനം നടന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു എന്നതാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ വിജയം വരിച്ചുകൊണ്ട് ഈശോ ഉയർത്തെഴുന്നേറ്റത് ആഴ്ചയുടെ ആദ്യ ദിനമായ ഞായറാഴ്ചയായതിനാൽ അത് ക്രിസ്ത്യാനികൾക്ക് പുണ്യദിനമായി മാറി. ഉദ്ധാനശേഷം ഈശോ ശിഷ്യന്മാർക്കും മറ്റു പലർക്കും പലതവണ പ്രത്യക്ഷപ്പെട്ടു. ഇത്തരം പ്രത്യക്ഷപ്പെടലുകളിൽ പ്രധാനവയെല്ലാം നടന്നത് ഞായറാഴ്ചകളിലായിരുന്നു. ഉയർപ്പിന് ശേഷം 50 ദിവസം കഴിഞ്ഞ് ഒരു ഞായറാഴ്ചയാണ് ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത്. സഭ സ്ഥാപിതമായതും പന്തകുസ്ത ദിനത്തിലാണല്ലോ. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് എഴുതിയ കർത്താവിൻ്റെ ദിനം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ക്രിസ്തു രഹസ്യത്തിൻ്റെ കേന്ദ്രമായ ഉദ്ധാനവുമായി ഞായറാഴ്ചയ്ക്കുള്ള ബന്ധം വിവരിക്കുന്നു. ആഴ്ചതോറുമുള്ള ഈസ്റ്റർ ദിനമെന്നാണ് മാർപ്പാപ്പ ഞായറാഴ്ചയെ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള വരം ലഭിച്ചവർക്ക് ഞായറാഴ്ചയുടെ പ്രാധാന്യം മറക്കാനാവില്ലെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. അതിനാൽ വിശ്രമത്തിനായി മാത്രം മാറ്റിവെക്കേണ്ട ദിനമല്ല ഞായർ, മറിച്ച് ഈശോയുടെ ഉദ്ധാനത്തെപ്പറ്റി ധ്യാനിക്കാനും ഉദ്ധാന മഹത്വത്തിൽ പങ്കാളികളാകാനും നമുക്ക് ലഭിക്കുന്ന ഒരവസരമാണത്. ഞായറാഴ്ച സഭയുടെ ദിനമാണ്. വിശ്വാസം പ്രഘോഷിക്കാനും ആഘോഷിക്കാനുമായി നീക്കി വച്ചിരിക്കുന്ന ദിനമാണത്. അന്നത്തെ കുർബാനയർപ്പണത്തിന് മറ്റു ദിവസങ്ങളിലേതിനേക്കാൾ സവിശേഷതയുണ്ട്. അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ സഭാംഗങ്ങൾക്ക് കടമയുണ്ട്. ദിവസങ്ങളുടെ ദിവസമെന്നും ഞായറാഴ്ചയെ സഭ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു കൽപ്പന എന്ന നിലയിൽ മാത്രം ഞായറാഴ്ച ആചരണത്തെ കണക്കാക്കാതെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ആവശ്യമായി ഇതിനെ കരുതുവാൻ മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന ദൈവപ്രമാണം ദൈവത്തോടും സഭയോടുമൊത്ത് വളരുവാൻ നമ്മെ സഹായിക്കുന്നു. പുതിയ നിയമ ജനതയായ നാം കർത്താവിൻ്റെ ദിനമായ ഞായറാഴ്ച ആചരിക്കേണ്ടത് പ്രധാനമായും മൂന്ന് വിധത്തിലാണ്. ഒന്ന്, ആരാധനാ ദിവസം. ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞായറാഴ്ച ആചരണം. അത് ദൈവാരാധനയ്ക്കുള്ള ദിവസമാണ്. ദൈവത്തിന് ആരാധനാ സ്തുതികൾ അർപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. സമൂഹം ഒന്നു ചേർന്ന് നടത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായ വിശുദ്ധ കുർബാനയർപ്പണമാണ് ഈ ദിനാചരണത്തിൻ്റെ കേന്ദ്രം. വിശ്വാസ ജീവിതത്തിനുള്ള ശക്തി ലഭിക്കുന്നതും സമർപ്പണം നവീകരിക്കപ്പെടുന്നതും കുർബാനയിലൂടെയാണ്. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെയാവണം ബലിയർപ്പണത്തിൽ നാം പങ്കുകൊള്ളേണ്ടത്. ഞായറാഴ്ചകളിലും മറ്റ് കടപ്പെട്ട ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വിശ്വാസികൾക്ക് കടമയുണ്ടെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസ പരിശീലനത്തിനുള്ള പ്രത്യേക ദിവസം കൂടിയാണ് ഞായറാഴ്ച. വിശ്രമദിനം. പ്രവർത്തന നിരതനായ മനുഷ്യന് വിശ്രമം ആവശ്യവും അവകാശവുമാണ്. മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന കഠിന ജോലികളിൽ നിന്ന് ഞായറാഴ്ചകളിൽ വിട്ടുനിൽക്കണം. കുടുംബ സമൂഹ ബന്ധങ്ങൾ പരിപോഷിക്കാനും ഇത് സഹായിക്കും. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് സമയം കണ്ടെത്തുക, ദിവസം മുഴുവൻ ആരാധനാ ചൈതന്യത്തിൽ വ്യാപരിക്കുക എന്നിവയാണ് ഞായറാഴ്ച ആചരണത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. അത് കാത്തുസൂക്ഷിക്കാൻ തക്കവിധം കഠിനാധ്വാനം ഒഴിവാക്കണം. കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്ന കാര്യങ്ങൾ അത്യാവശ്യമില്ലാത്ത ഒരു ക്രൈസ്തവനും ആവശ്യപ്പെടരുതെന്നും സഭ പഠിപ്പിക്കുന്നു. മൂന്ന്, കാരുണ്യദിനം. ഞായറാഴ്ച ഒരു കാരുണ്യദിനം കൂടിയാണെന്ന വസ്തുത ഞായറാഴ്ച ആചരണത്തിൻ്റെ സാമൂഹ്യതലത്തെ വെളിപ്പെടുത്തുന്നു. വേദനിക്കുന്നവരോട് ഈശോ കാണിച്ച കാരുണ്യം പ്രദർശിപ്പിക്കുവാനുള്ള പ്രത്യേക അവസരമാണ് ഞായറാഴ്ച. അവശത അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കാൻ സഭ എന്നും താല്പര്യം കാണിച്ചിട്ടുണ്ട്. ആദിമസഭയുടെ കാലം മുതൽ ഇത് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് ലീഹ വിശ്വാസികൾക്ക് എഴുതുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. ഞായറാഴ്ചകളിൽ കുറച്ച് സമയമെങ്കിലും നാം കാരുണ്യപ്രവർത്തികൾക്കായി നീക്കിവെക്കേണ്ടതാണ്. നമ്മുടെ കഴിവിനൊത്ത് കാരുണ്യപ്രവർത്തനങ്ങൾക്കായി സഹായം നൽകുകയും വേണം. അങ്ങനെ ഞായറാഴ്ചയെ പരസ്പര ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. കടപ്പെട്ട ദിവസങ്ങൾ. കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്ന ഞായറാഴ്ചയ്ക്ക് പുറമെ മറ്റു ചില കടപ്പെട്ട ദിവസങ്ങൾ കൂടി സഭ നിർദ്ദേശിക്കുന്നുണ്ട്. സീറോ മലബാർ സഭയിലെ കടപ്പെട്ട ദിവസങ്ങൾ താഴെ പറയുന്നവയാണ്: ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ ക്രിസ്മസ് December 25. രണ്ട്, വിശുദ്ധ തോമാസ് ലീഹായുടെ മരണ തിരുനാൾ ദുക്രാന July 3. മൂന്ന്, പരിശുദ്ധ കന്യാമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ August 15. നാല്, നമ്മുടെ കർത്താവിൻ്റെ മാമോദിസ ദനഹാ തിരുനാൾ January 6. അഞ്ച്, വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ June 29. ആറ്, നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം ഉയർപ്പ് 6 ഞായർ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച. മേൽപ്പറഞ്ഞ ദിനങ്ങളിൽ അവസാനത്തെ 3 ദിനങ്ങളെക്കുറിച്ച് സഭ പ്രത്യേകമായ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ 3 ദിവസങ്ങൾ ഒഴിവു ദിവസമല്ലാത്ത സ്ഥലങ്ങളിലും സാധിക്കുന്നവരെല്ലാം വിശുദ്ധ കുർബാനയിലും മറ്റു തിരുക്കർമ്മങ്ങളിലും സംബന്ധിക്കണം എന്നതാണ് ഈ നിർദ്ദേശം. ഈ ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലേതുപോലെ ദിവ്യബലിയിൽ സംബന്ധിച്ചും സത്കർമ്മങ്ങൾ ചെയ്തും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കടമയുണ്ട്. കർത്താവിൻ്റെ ദിനത്തിൽ ആഹ്ലാദത്തോടുകൂടി ആരാധനയിൽ പങ്കുചേരാൻ നാം ശ്രദ്ധിക്കണം. അപ്പോഴാണ് 3-ാമത്തെ ദൈവകൽപ്പന പൂർണ്ണമായും പാലിക്കുവാൻ നമുക്ക് കഴിയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോയെ, അങ്ങയുടെ ഉദ്ധാനത്തെപ്പറ്റി ധ്യാനിക്കുവാനും ഉദ്ധാനമഹത്വത്തിൽ പങ്കാളികളാകുവാനും തക്ക വിധത്തിൽ ഞായറാഴ്ച ആചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പാടാം. കർത്താവിൻ ദിനമെന്നും സംപൂജ്യമായി ആചരിച്ചിടാൻ അരുളുന്നു ദൈവം, പാപവും രോഗവും മൃത്യുവും നീക്കും ഉദ്ധിതനേശുവിൻ നാമത്തെ വാഴ്ത്താം. ആരാധനാ സ്തുതി സ്തോത്രങ്ങളാലെ ശക്തനാം ദൈവത്തിൻ നാമത്തെ വാഴ്ത്താം. ദൈവിക ശാന്തിയാൽ സ്വസ്ഥരായി തീരാൻ വിശ്രമം സ്വച്ഛം അനുഭവിച്ചിടാം. വേദനിച്ചിടുന്ന മർത്തിനു സ്നേഹ സേവനമേകാൻ തന്നൊരു സുദിനം. ആടിടാം പാടിടാം ആഘോഷിച്ചിടാം, കർത്താവിൻ ദിനമത് സാമോദമായി. ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:6-11 വരെയുള്ള വാക്യങ്ങൾ. വഴി കാട്ടാനൊരു തിരുവചനം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. സങ്കീർത്തനം 118:24 വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. ഞായറാഴ്ച ദിവസം നമുക്ക് ചെയ്യാവുന്ന കാരുണ്യ പ്രവർത്തികളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. എൻ്റെ തീരുമാനം, എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്യും.